ദൈവത്തിന് മഹത്വം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയെപ്പറ്റി, ഉൽപ്പത്തിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലാണ് ദൈവം വച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്നതാണ് ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു ബോക്സ് എന്ന് പറയാനുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചിരുന്നു, പഴയ നിയമത്തിൽ ഈ യേശുക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന ഈ ആത്മീയ നന്മകളുടെ വാഗ്ദത്തം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യേശുക്രിസ്തുവിലുള്ള ആത്മീയ നന്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവർക്കതിനുള്ള നീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ന്യായപ്രമാണമെന്ന ധാർമ്മിക നിയമങ്ങൾ ദൈവം കൊടുത്തു. അതിനുള്ള ഉറപ്പായിട്ട് ന്യായപ്രമാണത്തിലെ ആചാര നിയമങ്ങൾ കൊടുത്തു. ഇതെല്ലാം പ്രോമിസ് ടു പേ ആയിരുന്നു. ഒരിക്കൽ യേശുക്രിസ്തുവിൽ കൂടി സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രോമിസായിരുന്നു ഇതെല്ലാം. അങ്ങനെ കാലസമ്പൂർണതയിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നു. യേശുക്രിസ്തുവിൽ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ആ രക്തത്താലുള്ള ഉടമ്പടിയിൽ കൂടി പ്രവേശിക്കുന്നവർക്കെല്ലാവർക്കും ദൈവവചനത്തിലെ അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ, ആ കോൺട്രാക്റ്റിൽ ഉള്ള ആത്മീയ നന്മകൾ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അത് രണ്ട് കൊരിന്ത്യർ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:20, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നാവും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സ് എത്ര ഉണ്ട് എന്നെങ്കിലും അത് അവനിൽ ഉവ് എന്നാണ്. എന്നിട്ട് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവനിൽ ആമേൻ എന്ന് തന്നെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ ദൈവം സൈൻ ചെയ്തിരിക്കുകയാണ്. അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കല്ല, അതൊരു കറന്റ് ഡേറ്റഡ് ചെക്കാണ്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ വഴി പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ആ ചെക്കിൽ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗും ഉൾപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉവ് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് നാമേൻ എന്ന് പറഞ്ഞ് അത് റിസീവ് ചെയ്യുമ്പോൾ ആ ആത്മീയ നന്മകൾ നമുക്ക് ലഭിക്കും. ഇത് ആത്മീയ നന്മകൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം. എന്താണ് ഈ നന്മകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള നന്മകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അനേക വാക്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എബ്രായ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായവും 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായവും വായിക്കുമ്പോൾ ആ പുതിയ ഉടമ്പടിയും ആ പുതിയ ഉടമ്പടിയിലുള്ള ആത്മീയ നന്മകളെയും പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയ വാഗ്ദത്തങ്ങൾ. ദൈവത്തിന്റെ പ്രോമിസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മീയ നന്മകൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഹെൽത്ത്, വെൽത്ത്, പ്രോസ്പെരിറ്റി ഒന്നുമല്ല. ജോലിയോ പണമോ ബിസിനസ് ഡെവലപ്ഡ് ആവുന്നതോ ജോലിയിൽ കയറ്റം കിട്ടുന്നതോ പ്രൊമോഷൻ കിട്ടുന്നതോ ജോലി മാറുന്നതോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ എഴുതാത്ത ഒരു കാര്യം നമ്മൾ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അത് വെറുതെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതേ. അന്നേരം എന്താണ് ദൈവീക നന്മകൾ? യേശുക്രിസ്തുവിൽ കൂടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നന്മകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പഴയ ഉടമ്പടിയിൽ സാധിക്കാതിരുന്നാണ്, അല്ലെങ്കിൽ പഴയ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. മോശ വഴി ആട്ടുകൊറ്റന്മാരുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഉടമ്പടി. ആ കോൺട്രാക്റ്റിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? അതീ പറഞ്ഞിരിക്കുന്ന പോലെ ഹെൽത്ത്, വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ആയിരുന്നു. അനേക ആടുമാടുകൾ, രോഗസൗഖ്യം, ആരോഗ്യം, സമ്പത്ത്, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പഴയ ഉടമ്പടിയിലുണ്ടായിരുന്നു. അതിനുവേണ്ടി യേശുക്രിസ്തുവിന്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ലാതെ അവർക്കില്ലാതിരുന്ന കാര്യങ്ങളാണ് പുതിയ ഉടമ്പടിയിലുണ്ടായിരുന്നത്. ആ പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിൽ കൂടി ദൈവം വാഗ്ദത്തം ചെയ്തത്, പഴയ നിയമ പ്രവാചകന്മാർ വഴി ദൈവം വാഗ്ദത്തം ചെയ്തത്, ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യാൻ പോകുന്നു, ദൈവം ഒരു പുതിയ ഹൃദയം അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ആത്മാവിന്റെ ഒരു ബന്ധത്തിലേക്ക്, അപ്പൻ മകൻ എന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള ദൈവമക്കൾ കടക്കുവാനായിട്ട് പോകുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവീക സ്വസ്ഥതയിൽ തുടർച്ചയായി ഒരു വ്യക്തിക്ക് വസിക്കാനായിട്ട് കഴിയുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവന്റെ പാപ സ്വഭാവം മാറ്റപ്പെടുകയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആത്മീയ നന്മകളാണ് പുതിയ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ഇത്
ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കേണ്ടി വരുള്ളൂ. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്യാത്ത ചില പ്രോമിസുകൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ക്ലെയിം ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടൊന്നും കിട്ടുകയൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ നടക്കാറുണ്ട്. ഞാനിത് നമ്മളാർക്കും അങ്ങനെ വിശ്വസിക്കുന്നവരൊന്നും അല്ലെങ്കിലും ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറയാം. നേരെ ദൈവവചനത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവവചനത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്യാത്ത വാഗ്ദത്തങ്ങളെ നമ്മൾ ആമേൻ പറഞ്ഞ് ക്ലെയിം ചെയ്ത് വിശ്വസിച്ചാൽ അത് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവം അതിന് അതിൽ ബാധ്യസ്ഥനല്ല. എഫേസ്യ ലേഖനം 1:3 പറയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും ക്രിസ്തുവിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം ദൈവം യേശുക്രിസ്തുവിൽ കൂടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതാണ് ദൈവാലയത്തിലെ ദൈവ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയിലെ ദൈവിക വാഗ്ദത്തങ്ങൾ. അല്ലാത്ത കാര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അല്ലെ? അതിന് ദൈവമക്കളാവണമെന്നൊന്നുമില്ല. ദൈവം നല്ലവനായതുകൊണ്ട് സ്പിരിച്വൽ ബ്ലെസ്സിംഗ് അല്ലാത്ത ഫിസിക്കൽ ബ്ലെസ്സിങ്സ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ദൈവം എല്ലാവർക്കും കൊടുക്കും. അതിന് ദൈവമക്കളാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നമ്മൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കൂടുതലുള്ളത് ദൈവമക്കളൊന്നുമല്ല. നമ്മൾ ഈ ജീവിക്കുന്ന രാജ്യത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് ദൈവത്തിന്റെ നന്മയോ ദൈവത്തിന്റെ പ്രോമിസോ ദൈവത്തിന്റെ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. അത് ലോകത്ത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതെല്ലാവർക്കും കിട്ടുന്ന പോലെ ദൈവമക്കൾക്കും കിട്ടിയേക്കാം. എന്നാൽ അതല്ല പുതിയ നിയമത്തിലെ പ്രോമിസ്. അതിനുവേണ്ടിയിട്ട് യാചിക്കുകയോ അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ക്ലെയിം ചെയ്താൽ ദൈവം അത് തരണമോ നിർബന്ധമൊന്നുമില്ല. ദൈവം ചിലപ്പോൾ അത് തരത്തില്ല. അത് നമ്മളുടെ ആത്മീയ നന്മയ്ക്ക് അത് തടസ്സമാകുന്നു എന്ന് ദൈവം മുന്നമേ കണ്ടിട്ട് ദൈവം ചിലപ്പോൾ തടയും. അതാണ് നമ്മുടെ ആത്മീയ നന്മ. അതിന് പുതിയ നിയമത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളല്ല. വിഷ്വലൈസിംഗ് ആൻഡ് മെറ്റീരിയലൈസിംഗ് ക്ലെയിം ചെയ്ത് വിശ്വാസത്താൽ പ്രാപിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അത് പുതിയ നിയമത്തിൽ യാതൊരു ബേസുമില്ല അങ്ങനത്തെ വിശ്വാസത്തിന്. അങ്ങനെയുള്ള ക്ലെയിമുകൾ ദൈവം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. ഇനി അങ്ങനെ ക്ലെയിം ചെയ്ത് നമുക്ക് ലഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ ഇതുപോലെ ആഗ്രഹിച്ചു, ദൈവം അവസാനം അവർക്ക് അത് കൊടുത്തു, അതോടുകൂടി അവർക്ക് ലഭിക്കാൻ തന്നെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് തടയപ്പെടുകയും ചെയ്തു. നേരെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ക്രേവ് ചെയ്യുകയും അതിന്റെ പുറകെ ഓടുകയും ഇനി ദൈവത്തിനെ അതിനുവേണ്ടിയിട്ട് വിശ്വസിക്കുകയും യാചിക്കുകയും ഒക്കെ ചെയ്ത് അത് ലഭിച്ചിട്ട് ദൈവം ഒരു ആത്മീയ നന്മ നമുക്ക് തടയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. നേരെ പുതിയ നിയമത്തിലെ വിശ്വാസം എന്നത് നമുക്ക് എന്തെങ്കിലും വിശ്വസിച്ച് നേടിയെടുക്കാം എന്നുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് വിശ്വസിച്ച് നേടിയെടുക്കുക എന്നുള്ള വിശ്വാസമല്ല. മറിച്ച് ദൈവം നല്ലവനാണ് എന്നുള്ള വിശ്വാസമാണ്. ദൈവം ചെയ്യുന്ന എല്ലാ നന്മയാണെന്നുള്ള വിശ്വാസമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമത്തിലെ വിശ്വാസവും. അതിൽ കൂടിയാണ് ദൈവം ആത്മീയ നന്മകൾ കൊടുക്കുകയും ചെയ്തത്. അതാണ് ഉൽപ്പത്തിയിൽ തന്നെ ദൈവം പറഞ്ഞത്, നന്മതിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നന്മയും തിന്മയും നിനക്ക് തിരിച്ചറിയേണ്ട കാര്യം പോലുമില്ല. നീ ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് യാതൊരു നന്മയും മുടക്കുകയില്ല. ദൈവം ചെയ്യുന്ന എല്ലാ നന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. എന്നാൽ ഇതാണ് പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ, ഇതാണ് പുതിയ ഉടമ്പടിയിലെ വിശ്വാസവും. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പലരും പറയാറുണ്ട്, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ഇസഹാക്കിനെ പ്രാപിച്ചു, ഇസഹാക്കിനെ ലഭിച്ചു. എന്താണ് ദൈവം അബ്രഹാം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുകയായിരുന്നു? അല്ല, ദൈവം വാഗ്ദത്തം കൊടുത്തു ഒരു സന്തതിയെ നിനക്ക് തരാൻ പോകുന്നു എന്നുള്ള ആ വാഗ്ദത്തിന്റെ മേലാണ് അബ്രഹാം വിശ്വസിച്ചത്. അതേപോലെ തന്നെ പുതിയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തുവിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും യേശുക്രിസ്തുവിൽ ഉവ എന്നാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ആ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുകയും ബൈ ഫെയ്ത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന്റെ പുറകെ ഓടുന്നവരുണ്ട്. അവർ ആത്മീയ ദരിദ്രരാണ്, ദൈവവിഷയമായി ദരിദ്രരാണ്. അവർക്ക് ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ലഭിക്കണമെന്നില്ല. ഇൻഹെറിറ്റൻസ് ഉണ്ട്, പക്ഷെ അവർക്കത് ലഭിക്കണമെന്നില്ല. ഞാനൊരു ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമ്മളുടെ വിശ്വാസം എന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വരാം. യേശുക്രിസ്തുവിൽ കൂടിയുള്ള സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ് പുതിയ ഉടമ്പടിയിലെ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തം. ഇതാണ് ദൈവം പഴയ ഉടമ്പടിയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തതും യേശുക്രിസ്തുവിന്റെ
രക്തത്തിൽ കൂടിയുള്ള പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്നവർക്ക് അത് ഇൻഹെറിറ്റൻസ് ആണ്, അത് നിയമപ്രകാരം അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്വവും യേശു ക്രിസ്തുവിൽ ഉവ എന്നാണ്, ദൈവത്തിന്റെ മഹത്വമാകുമാറ് അത് നമുക്ക് ആമേൻ എന്ന് പറഞ്ഞ് നമുക്ക് ക്ലെയിം ചെയ്യാം നമ്മുടെ ഭാഗത്ത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാഗ്ദത്ത സന്തതിയായിട്ടുള്ള യേശു ക്രിസ്തു ഒരു മനുഷ്യനായി കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്നു. ആ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്, യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് ദൈവം കൊടുത്തിരുന്നു. യേശു ക്രിസ്തുവിന് രണ്ട് പ്രധാനപ്പെട്ട മിനിസ്ട്രീസ്, ഒന്ന് പാപങ്ങളെ നീക്കുന്ന കുഞ്ഞാട് എന്നുള്ളതും, രണ്ട് നമുക്ക് പകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് പകരമായി മധ്യസ്ഥത ചെയ്യുന്ന മഹാപുരോഹിതൻ എന്ന രണ്ട് ശുശ്രൂഷ. അത് രണ്ടിനും ഓരോ പ്രീ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. പാപങ്ങളെ നീക്കാനായിട്ടുള്ള ദൈവകുഞ്ഞാട് എന്നുള്ളതിന്റെ പ്രീ റിക്വസ്റ്റ് ഒന്ന് യോഹന്നാൻ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപം ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രീ റിക്വസ്റ്റ്. നേരം പാപങ്ങളെ നീക്കാൻ വേണ്ടി യേശു ക്രിസ്തു വന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കണമെങ്കിൽ, പാപങ്ങളെ നീക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ പാപം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രീ റിക്വസ്റ്റ്. യേശു ക്രിസ്തു നമുക്ക് പകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ മഹാപുരോഹിതനാകണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു മുന്നുപാധി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 2:18 4:15 കൂടി നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാവുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തത് നമുക്ക് പകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മോട് സഹതാപം കാണിക്കാനുള്ള മഹാപുരോഹിതനാകേണ്ടതിന് വേണ്ടിയിട്ടാണ്. എബ്രായ ലേഖനം അതിന്റെ 4:15 പറയുകയാണ്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്ത്രീകാരി മുറുകെ പിടിച്ചു കൊടുക്കുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആകാശത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയി, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്ന് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന മഹാപുരോഹിതനാണ്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ മഹാപുരോഹിതൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ അവന് സഹതാപം തോന്നുവാൻ കഴിയും. അതിന് കാരണം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപരഹിതനായിരുന്നു അവൻ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ് ആസ് വി ആർ യെറ്റ് വിതൌട്ട് സിൻ. അന്നേരം യേശു ക്രിസ്തു നമുക്ക് തുല്യം സകലത്തിനും പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുമ്പോൾ നമ്മോട് സഹതാപം തോന്നാനായിട്ട് കഴിയും. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പാപങ്ങളിൽ സഹതാപം തോന്നാനായിട്ട് കഴിയും. അതാണ് രണ്ടാമത്തെ പ്രീ റിക്വസ്റ്റ്. അപ്പോൾ യേശു ക്രിസ്തു, ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ പരീക്ഷകളാണ്, യേശു ക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻസ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പലർക്കും തോന്നുന്ന വിഷയമാണ്, പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. എന്നാലും അത് വിശദീകരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട്, നമ്മളുടെ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കാം. എന്നാലും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാലും അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും ആദ്യമായി യേശു ക്രിസ്തു എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നാം യേശു ക്രിസ്തുവിന്റെ നേച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും വാക്കിയെടുത്ത് യേശു ക്രിസ്തുവിന്റെ പരീക്ഷയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നേച്ചറാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപമില്ലാത്ത സിൻലെസ് മാനായിട്ടാണ്, പെർഫെക്റ്റ് മാനായിട്ടാണ്, പൂർണ്ണ മനുഷ്യനായിട്ടാണ്. പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രണ്ട് പൂർണ്ണ മനുഷ്യരേ ഉള്ളൂ. അത് ഒന്ന് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദവും, രണ്ടാമത് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രണ്ടാം മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ബാക്കിയുള്ളവർക്കെല്ലാം അപൂർണതയുണ്ട്. അപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം വീഴ്ച വെച്ചവരാണ്. വീഴ്ച വെച്ചവരുടെ പ്രശ്നം അവരിൽ പാപമുണ്ട് എന്നുള്ളതാണ്. ഇതിന് യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ നേച്ചറിന്റെ പ്രത്യേകത. യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ഏറ്റവും ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവനിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ്. അത് തുടർച്ചയായി ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അതായിരുന്നു യേശു ക്രിസ്തുവിന് പാപങ്ങളെ നീക്കുവാനായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ക്വാളിഫിക്കേഷൻ. അതായിരുന്നു യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ
മനുഷ്യനിൽ പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വിശദമായിട്ട് ചിന്തിച്ചു എങ്കിലും പെട്ടെന്ന് അതുകൂടി പറഞ്ഞിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യനിൽ പാപം കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഒന്ന് ആത്മാവ്, ദേഹം, ദേഹി. പാപം കടന്നു വന്നപ്പോൾ ഈ മൂന്ന് ഇടങ്ങളിലേക്കും പാപത്തിന്റെ എഫക്ട് വന്നു. ഒന്ന്, മനുഷ്യന്റെ ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. മനുഷ്യന്റെ ഹൃദയം, ആത്മാവ് ഇല്ലെങ്കിൽ ഹൃദയം പാപത്തിന്റെ ഉറവിടമായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ പാപത്തിന്റെ ഉറവിടമായ ഹൃദയത്തിൽ നിന്ന് വന്ന പാപങ്ങൾ മനുഷ്യന്റെ ദേഹിയെ മലിനമാക്കി. അവന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം പാപത്താൽ നിയന്ത്രിതമായി തീർന്നു. അവരിൽ നിന്ന് പാപമോഹങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കാണുന്നു. മൂന്നാമത്, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ദേഹിയിൽ കൂടിയുള്ള ആ പാപം മനുഷ്യന്റെ ദേഹത്തെ കറപ്റ്റാക്കുകയും അങ്ങനെ മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ ശരീരം പാപത്തിന്റെ ഉപകരണമായി തീരുകയും ചെയ്തു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അങ്ങനെ അതാണ് പറയുന്നത്. ഈ മൂന്ന് ലെവലിൽ പാപം മനുഷ്യന് കടന്നു വന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആദമിൽ നിന്ന് ജനിച്ച എല്ലാവർക്കും ഈ മൂന്ന് കാര്യങ്ങളിലേക്കും കറപ്റ്റഡായിട്ടിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടാമത്തെ മനുഷ്യനായിട്ട് വരുമ്പോൾ യേശു ക്രിസ്തുവും ഈ മൂന്ന് ഭാഗങ്ങളും യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് ഒരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ ദേഹി ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മൂന്നിലും യേശു ക്രിസ്തു പരിശുദ്ധനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ പാപം മനുഷ്യനിൽ കടന്നു വന്നപ്പോൾ ഉണ്ടായ വേറൊരു കാര്യമാണ്, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ മോഹങ്ങൾ അവനിൽ ഉണ്ടാവാനായിട്ട് ഇടയായിട്ടു. വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുത്തു വായിക്കാം. റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, റോമർ 7:5. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്നത് അവിടെ പൗലോസ് ഒരു പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നാം പാപ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ നമ്മളെ പഴയ മനുഷ്യൻ റൂള് ചെയ്തിരുന്നപ്പോൾ എന്നുള്ളതാണ്. റോമാലേഖനം 7-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പാപജഡത്തിലായിരുന്നപ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. നാം പാപജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ
അവയവങ്ങളിൽ,
ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നാം പാപ ഹൃദയം നമ്മളിലുണ്ടായിരുന്നപ്പോൾ, പാപജഡത്തിലായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിരിക്കുക, ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, സിൻഫുൾ ഡിസയേഴ്സ് എന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ ലസ്റ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ പാപരാഗങ്ങൾ എന്ത് സംഭവിച്ചു, അത് നമ്മുടെ അവയവങ്ങൾ കൂടി വ്യാപരിച്ച് അത് നമ്മളെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുന്ന ഫലങ്ങൾ നമ്മൾ കൂടി കാഴ്ചകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി, അവൻ വിശ്വസിക്കുന്നതോടുകൂടി നമ്മൾ ആ പാപ സ്വഭാവത്തിൽ നിന്നാണ് വിടുതൽ പ്രാപിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നേരെ ഞാൻ പറഞ്ഞത്, പാപത്തിന്റെ ഒരു എഫക്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ എഫക്റ്റാണ് പാപരാഗങ്ങൾ, അല്ലെങ്കിൽ സിൻഫുൾ ഡിസയേഴ്സ് ഇൻ ദ മാൻ സോൾ, മനുഷ്യന്റെ ദേഹിയിൽ കടന്നു വന്ന പാപരാഗങ്ങൾ. ആ പാപരാഗങ്ങളാണ് മനുഷ്യനെ സ്പിരിച്വൽ ഡെത്തിലേക്ക്, ആ പാപം പ്രസവിക്കപ്പെട്ടിട്ടാണ് സ്പിരിച്വൽ ഡെത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ 8-ാം വാക്യം,
പാപമോ അവസരം ലഭിച്ചിട്ട്
അവിടെ പറഞ്ഞിരിക്കുകയാണ്. പാപമോ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള പാപം, അതിനവസരം ലഭിച്ചപ്പോൾ കൽപ്പനയാൽ എന്നിൽ എന്ത് ഉളവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്? സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അന്നേരം വളരെ ക്ലിയറാണ്, ഒരു മനുഷ്യനിൽ, വീണുപോയ മനുഷ്യനിൽ പാപം, അവനിൽ വസിക്കുന്ന ആദമിക് നേച്ചർ, ആ പാപ സ്വഭാവം, പാപപ്രകൃതം അവനിൽ പാപമോഹങ്ങളെ ഉളവാക്കുന്നു. ഇതിനെയാണ് ലസ്റ്റ് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പരീക്ഷയുമായിട്ട് എന്താണ് ബന്ധമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പരീക്ഷയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ പരീക്ഷയെപ്പറ്റി, വീണ മനുഷ്യനുണ്ടാകുന്ന പരീക്ഷയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണ് യാക്കോബിൻ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ ആണ് അതിന്റെ സ്പെസിഫിക് വാക്യങ്ങൾ. യാക്കോബിൻ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് വീണുപോയ മനുഷ്യനിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഒരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വീണുപോയ മനുഷ്യനിൽ അവന്റെ പാപഹൃദയത്തിൽ നിന്ന് പാപമോഹങ്ങൾ ഉളവാവുകയാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, അസൂയ മുതലായവ പുറപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞത്. അന്നേരം മനുഷ്യന്റെ ഉള്ളിൽ പാപമോഹങ്ങൾ ഉളവാകുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെടുന്നത്? പരീക്ഷിക്കുമ്പോൾ അവനെ ദൈവം പരീക്ഷിക്കുകയാണ് എന്ന് ആരും ചിന്തിക്കരുത്. ദൈവം ദോഷങ്ങളാൽ ഒരു മനുഷ്യനെയും പരീക്ഷിക്കുന്നില്ല, ടെംപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ടെസ്റ്റ് ഉണ്ട്, ടെംപ്റ്റേഷൻ ഉണ്ട്. അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് സമയമില്ല. ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് മനുഷ്യനുണ്ടാവില്ല. കാരണം പ്രലോഭനങ്ങൾ ഇവനെ പാപത്തിലേക്ക് നയിക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ എങ്ങനെയാണ് ഒരുവൻ പരീക്ഷിക്കപ്പെടുന്നത്? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുക. ഈ മോഹങ്ങളെ പറ്റിയാണ് നമ്മൾ റോമലേഖനത്തിൽ വായിച്ചത്. ആ മോഹങ്ങൾ പാപത്തിൽ നിന്ന്, ഇൻഡ്വെല്ലിംഗ് സിന്നിൽ നിന്നുണ്ടാകുന്ന ആ മോഹങ്ങളാണ്. ഈ മോഹങ്ങൾ ഒരു മനുഷ്യന്റെ ദേഹിയെ കറപ്റ്റാക്കുകയും ആ മനുഷ്യൻ സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വശീകരിക്കപ്പെടുമ്പോൾ, ഞാൻ ഈ പാപം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് സിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ പാപങ്ങളും, ധനമോഹമാണെങ്കിലും ദ്രവ്യാഗ്രഹമാണെങ്കിലും ലസ്റ്റ് ഓഫ് ഐസ് ആണെങ്കിലും ജീവനത്തിന്റെ പ്രതാപമാണെങ്കിലും എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ആകർഷിച്ച് വശീകരിക്കുകയാണ്, വശീകരിക്കുന്നു. അങ്ങനെ വശീകരിക്കപ്പെട്ടിട്ട് എന്ത് സംഭവിക്കുന്നു? അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ആ മോഹം വശീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ട്, കൺസീവ് ചെയ്ത മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇതാണ് സിൻഫുൾ ആക്ഷൻ. അത് പാപപ്രവൃത്തിയായി പ്രസവിച്ച് പുറത്തു വരുന്നു. എന്നിട്ട് ഈ പാപം മുഴുത്ത് മുഴുത്ത് എന്ത് സംഭവിക്കുന്നു? ഒരുവൻ മരിക്കുന്നു. ശാരീരിക മരണമല്ല എന്ന് വളരെ ക്ലിയറാണ്, അത് ആത്മീയ മരണമാണ്. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ഇതാണ് സിൻഫുൾ, സിന്നിന്റെ സൈക്കിൾ, സിൻസ് വിഷ്യസ് സൈക്കിൾ, പാപത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള സർക്കിൾ. ഞാൻ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് ഈ പാപത്തിന്റെ മോഹം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ഇത് സാത്താൻ എന്താണ് പങ്ക്? സാത്താൻ ചെയ്യുന്നത്, സാത്താൻ ഒരു സിൻഫുൾ സജഷൻ, ഇല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഇട്ടുതരികയാണ്. അങ്ങനെ ഇട്ടുതരുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നാം നേരത്തെ ചിന്തിച്ചു പോലെ സിൻഫുൾ ഡിസയേഴ്സ് ഉണ്ടാവും, പാപമോഹങ്ങൾ. ഈ പാപമോഹങ്ങളെ ഇവൻ താലോലിക്കുമ്പോൾ, അതുമായി ഇവൻ മുമ്പോട്ട് പോകുമ്പോൾ, ആ ഡിസയർ അതൊരു ഇന്റൻഷനായി മാറും. ദാറ്റ് ഡിസയർ ബിക്കം ആൻ ഇന്റൻ, ഒരു തീരുമാനമാകും, പാപം ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം. ആ ഇന്റൻഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇവൻ പാപം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കുന്നവൻ, അവളെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി നോക്കുന്നവൻ അവളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എന്ന് ദൈവം പറഞ്ഞതിന്റെ കാര്യം, ആ സിൻഫുൾ ഡിസയർ, സിൻഫുൾ ഇന്റൻഷൻ ആയി കഴിയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇവൻ പാപിയായിരിക്കും. ഈ ഇന്റൻഷൻ പാപപ്രവൃത്തിയായി പ്രസവിച്ച് പുറത്തു വരിക എന്നത് സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഇന്റൻഷൻ ഒരാക്ഷനായി എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണ് അവൻ പാപം ചെയ്യുന്നത്. അന്നേരം അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവൻ പാപിയാണ്. കാരണം ഇവന്റെ ഹൃദയത്തിൽ ഇവൻ പാപം ചെയ്തു കഴിഞ്ഞു, ഇവൻ അവസരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം അവസരം കിട്ടിയവൻ പാപിയും അവസരം കിട്ടാത്തവൻ വിശുദ്ധനുമൊന്നുമല്ല. പലരും വിശുദ്ധനായിട്ടിരിക്കുന്ന അവസരത്തിന്റെ അഭാവത്തിലുള്ള വിശുദ്ധിയാണ് പലരുടേത്. അതാണ് പരീശന്റെ വിശുദ്ധി, എക്സ്റ്റേണൽ ഹോളിനെസ് എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രണ്ടും പാപികളാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ഇന്റൻഷൻ പാപപ്രവൃത്തിയായി പ്രസവിക്കപ്പെടുന്നു. ആ ഇന്റൻഷൻ ബിക്കംസ് ആൻ ആക്ഷൻ. ആ പാപപ്രവൃത്തി ചെയ്തു കഴിയുമ്പോഴേക്കും ഈ പാപത്തിന്റെ പവർ ഡബിൾ ആവുകയാണ്. ആ പാപത്തിന്റെ ശക്തി ഇൻക്രീസായി വീണ്ടും ഇവനിൽ ആ പാപം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ കൂടുകയാണ്. അങ്ങനെ ഈ സൈക്കിൾ മുമ്പോട്ട് മുമ്പോട്ട് പോയി ഇവൻ ആത്മീയ മരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ അവൻ സ്പിരിച്വലി ഡെഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ദൈവത്തിന്റെ വചനം പോലും ഇവനെ ടച്ച് ചെയ്യത്തില്ല. അങ്ങനെയാണ് അനേക ആൾക്കാർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയി, സ്പിരിച്വൽ ഡെത്തിലേക്ക് പോകുന്നത്. ഇതാണ് പാപത്തിന്റെ ഒരു സർക്കിൾ. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് എന്ന് കേൾക്കുന്നിടത്തോളം ദൈവത്തിന്റെ വചനം നിങ്ങളെ കൺവിക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകരുത്. പാപത്തിനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ വചനത്തോട് അത് ഇൻസെൻസിറ്റീവ് ആക്കി നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി സ്പിരിച്വൽ ഡെത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട് പാപത്തിന് ശക്തിയുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് പരീക്ഷണങ്ങളെ പറ്റിയാണ്, പരീക്ഷയെ പറ്റിയാണ്. ഇതാണ് വീണ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന പരീക്ഷകൾ. ഇതിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു, അത് വീണുപോയ പാപ സ്വഭാവത്തിൽ തുടങ്ങുകയാണ്. വീണ്ടും ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ദേഹിയിൽ ഈ പാപത്തിന്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ഇതിൽ പരീക്ഷിക്കപ്പെടുകയും നമ്മൾ അതിനെ യീൽഡ് ചെയ്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ ഇതിലേക്ക് നമ്മൾ വീഴുകയും നമ്മൾ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നേരെ ഇതേ പറഞ്ഞത് വീണുപോയ മനുഷ്യന്റെ പരീക്ഷയെ പറ്റിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് എന്താണ്, യേശുക്രിസ്തുവിന്റെ പരീക്ഷ എങ്ങനെയാണ്? അതാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാന ഉപദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, അവനിൽ പാപമില്ലായിരുന്നു. യോഹന്നാൻ 3:11 പറഞ്ഞു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല അവൻ ദൈവത്തിന്റെ പരിശുദ്ധനായിട്ടുള്ള കുഞ്ഞാണ്. എന്നാൽ അവനിൽ പാപമുണ്ടെങ്കിൽ അവൻ പാപപരിഹാര യാഗമായി തീരാൻ പോലും അവന് കഴിയത്തില്ല, അവൻ ഡിസ്ക്വാളിഫൈഡ് ആയിത്തീരും. എന്നാൽ എബ്രായ ലേഖനം 4:15 വരുമ്പോൾ അവിടെ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയും. നമുക്ക് ആ വാക്യം വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 4:15 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്നാണ് പറയുന്നത്. അവിടെ പറയാണ് യേശു ക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധനായി ഈ ഭൂമിയിൽ വന്നിട്ടും നമ്മുടെ ബലഹീനത എന്ന് പറയുന്ന ഈ പാപത്തിന്റെ ബലഹീനതയിൽ ഒരുവൻ സകലി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നാൽ അവന് കൃപയും കരുണയും ലഭിക്കാനായിട്ട് ദൈവം യേശു ക്രിസ്തു അവിടെ മഹാപുരോഹിതനായി ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. കരുണ എന്നത് പാപത്തിൽ വീണുകഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ, കൃപ എന്നുള്ളത് പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിനും ദൈവത്തിന്റെ സന്നിധിയിൽ കൃപാസനം തുറന്നു വെച്ചിരിക്കുക. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇരിക്കുന്ന മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു റോബോട്ടല്ല, ഇല്ലെങ്കിൽ നമ്മുടെ പാപത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. മറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ സകലത്തിനും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടത്. അന്നേരം എങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. വേറെ രീതിയിൽ പറഞ്ഞാൽ, പാപമില്ലാത്ത മനുഷ്യൻ എങ്ങനെ പരീക്ഷിക്കപ്പെടും? പാപമില്ലാത്തവൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? അതൊരു ചോദ്യമാണ്. അതിനുത്തരം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വീണ്ടും ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകണം. ഞാൻ ഈ പറയുന്ന എല്ലാം ലിങ്ക്ഡായിട്ടാണ് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഓടിക്കെട്ടുള്ളൂ. പാപമില്ലാത്തൊരു മനുഷ്യന് പരീക്ഷിക്കപ്പെടാം. അതാണ് നമ്മൾ ആദത്തിൽ കാണുന്നത്. ആദത്തെയും പിശാച് പരീക്ഷിച്ചു, യേശു ക്രിസ്തുവിനെ പോലെ തന്നെ. എന്നാൽ ആദം പരാജയപ്പെട്ടു, അതേ സ്ഥലത്ത് യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് പാപമില്ലാത്തൊരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട്. ഒരു പൂർണ്ണ മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ്. ആ ദേഹിയിൽ അവനൊരു സ്വതന്ത്ര ഇച്ഛയുണ്ട്. അവന് കാര്യങ്ങളെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം അവനുണ്ട്. ആ ഫ്രീഡത്തിൽ അവൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ആ ഫ്രീഡത്തിൽ നിന്ന് അവൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ അവൻ വീഴും. അതിനാണ് പിശാച് പരീക്ഷിക്കുന്നത്. നേരം ആദത്തിലെ പിശാച് പരീക്ഷിച്ച ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാന ഉദ്ദേശം എന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനിഷ്ഠം മാത്രം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ യേശുക്രിസ്തു ഒരു സ്വതന്ത്ര ഇച്ഛയുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് ആ വാക്യം വായിക്കാം. ഫിലിപ്പിലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പിലേഖനം അതിന്റെ 2:5 മുതലുള്ള വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ എന്ന് പറഞ്ഞാൽ ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്. യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ ഒരു ഭാവം, ഭാവം എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ്, ഒരു ഭാവമുണ്ടായിരുന്നു. അത് തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അതെന്താണ് ആ ഭാവം. അടുത്ത് പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. ഇവിടെ ദൈവത്തോടുള്ള ഈക്വാലിറ്റി വിട്ടിട്ട് ദൈവത്തുമല്ല ദൈവമെന്നുള്ള പ്രത്യേക സവിശേഷതകൾ സ്വർഗത്തിൽ ഒഴിഞ്ഞുവെച്ചിട്ട് മനുഷ്യൻ എന്നുള്ള ലിമിറ്റേഷനിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി എന്നാണ് ആ വാക്യത്തിന്റെ ചുരുക്കം. ഞാൻ ഒന്നുകൂടി പറയാം, ദൈവമെന്നുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രിവിലേജസ് മാറ്റിവെച്ചു ഒരു മനുഷ്യൻ എന്നുള്ള ലിമിറ്റേഷനിലേക്ക് യേശു ക്രിസ്തു തന്നെത്താൻ ഒതുങ്ങി. ആ മനുഷ്യൻ എന്ന ലിമിറ്റേഷനിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സാധിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും മനുഷ്യന് സാധിക്കും, ഇല്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും മനുഷ്യന് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് എന്താണ്? തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളത്. ദൈവം ആരുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തുന്ന വ്യക്തിയല്ല. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യമാണ് അനുസരിക്കുക എന്നുള്ളത്. ദൈവത്തിന് ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല, ദൈവം എല്ലാം കൽപ്പിക്കുക മാത്രമേ ചെയ്തു. മൂന്നാമത്തെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കുക എന്നുള്ളത്. ദൈവം അമർത്യനാണ്. തിമോത്തിയോസ് പറയുകയാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്. എന്നാലും യേശുക്രിസ്തു ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തു മനുഷ്യനായി ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് സാധിക്കാത്ത ഒരു കാര്യമാണ് പരീക്ഷിക്കപ്പെടുക എന്നുള്ളത്. നമ്മൾ യാക്കോബിൻ ലേഖനം വായിച്ചപ്പോൾ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നതിന്റെ തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, താൻ പരീക്ഷിക്കപ്പെടുന്നുമില്ല എന്നാണ്. അന്നേരം ദൈവത്തിന് പരീക്ഷിക്കപ്പെടാൻ കഴിയില്ല, ദൈവത്തിന് ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് തന്നെത്താൻ താഴ്ത്തേണ്ട കാര്യമില്ല, ദൈവത്തിന് മരിക്കേണ്ട കാര്യമില്ല. എന്നാൽ യേശുക്രിസ്തു ദൈവ രൂപത്തിൽ നിന്നും തന്നെത്താൻ താഴ്ത്താനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ തന്നെ ഈ ലിമിറ്റേഷനിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വന്നു. പരീക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ലിമിറ്റേഷനിലും യേശുക്രിസ്തു തന്നെത്താൻ ഇറങ്ങി വന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ തന്നെത്താൻ എന്നുള്ളതാണ് അല്ലെ. തന്നെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസെൽഫ്, ഹംബിൾഡ് ഹിംസെൽഫ് എന്നാണ്. ആ വാക്യത്തിൽ തന്നെ അറിയാം അത് ഒരു സ്വതന്ത്ര ഇച്ഛ ഉള്ള ഒരു മനുഷ്യന് മാത്രമേ തന്നെത്താൻ താഴ്ത്താനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ഒരു റോബർട്ട് ആയിരുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു യന്ത്ര മനുഷ്യനായിട്ടല്ല, ഒരു സുഖത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന രീതിയിലല്ല. അവൻ തന്നെത്താൻ ദൈവത്തിനൊരു വൊളീഷണൽ സറണ്ടർ അവന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം. അന്നേരം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവം ഒറിജിനലി സൃഷ്ടിച്ച അതേ മനുഷ്യന്റെ രൂപത്തിലാണ്, ഇല്ലെങ്കിൽ അതേ സ്വഭാവത്തിലാണ്. ദൈവം എന്താണ് മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനുഷ്യനെ കാണിച്ചു കൊടുക്കാൻ ആണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്. യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം, യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് ദൈവം എന്ന നിലയിലല്ല, കാരണം ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ കഴിയുകയില്ല. യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് രണ്ടാമത് പാപം ചെയ്ത് വീണുപോയ മനുഷ്യൻ എന്ന നിലയിൽ പാപമോഹങ്ങളാലുമല്ല, കാരണം യേശുവിൽ പാപമില്ലായിരുന്നു. ഈ രണ്ട് സത്യങ്ങളും വളരെ ക്ലിയറാണ് ബൈബിളിൽ. മൂന്നാമത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്ന് ദൈവം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് ഈ രണ്ട് ലെവലിലുമല്ല, ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തു ഉള്ളിലുള്ള പാപമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് തന്റെ സ്വതന്ത്ര ഇച്ഛയിലാണ്. ആദം പരീക്ഷിക്കപ്പെട്ട പോലെ തന്നെ പിശാചിന്റെ സജഷൻസിന് മുമ്പിൽ യേശുക്രിസ്തു പിശാചിനെ റിജക്ട് ചെയ്തു, തന്റെ ഇഷ്ടം ചെയ്യാതെ പൂർണ്ണമായിട്ടും ദൈവത്തിന് കീഴടങ്ങി. ഇതാണ് യേശുക്രിസ്തുവിനുണ്ടായ പരീക്ഷ. എല്ലാ പരീക്ഷകളുടെയും അടിസ്ഥാനം അതിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ടെംപ്റ്റേഷനും എന്താണെന്നറിയാമോ? സ്വന്തം ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. യേശുക്രിസ്തു ഒരിക്കൽ പോലും ചെയ്യാതിരുന്നതും അതാണ്. എല്ലാ പരീക്ഷകളുടെയും അടിസ്ഥാനം അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കും. എല്ലാവരും പരീക്ഷിക്കപ്പെടുന്ന ആ ലെവലിൽ കൂടി യേശുക്രിസ്തു കടന്നുപോയി. ഒരിക്കൽ പോലും അവനിലേക്ക് പാപം കടന്നു വരാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചു. യേശുക്രിസ്തുവിന്റെ പരീക്ഷണങ്ങളുടെ ചില സാമ്പിൾസ് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പരീക്ഷണം എന്നുള്ളത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മത്തായിയുടെ സുവിശേഷം അതിന്റെ 4:3 മൂന്നാമത്തെ വാക്യം, അതിലാണ് യേശുക്രിസ്തുവിന് ആദ്യത്തെ റെക്കോർഡഡ് പരീക്ഷ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4:3 അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് അന്നേരം പരീക്ഷിക്കപ്പെട്ടത് പിശാചിനാലാണ്. അതുകൊണ്ടാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പരീക്ഷിക്കപ്പെട്ടത് മനുഷ്യൻ എന്ന നിലയിലാണ്. എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത് എന്നുള്ള അവിടെ പറഞ്ഞിരിക്കുകയാണ്. പരീക്ഷകൻ അടുത്തു വന്നു യേശുക്രിസ്തുവിന്റെ അടുത്ത് പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കല്ലിനോട് അപ്പമാകുന്നത് പാപമാണോ അല്ലയോ എന്നുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിന്റെ അധികാരം ഉപയോഗിച്ച് ഈ കല്ലിനോട് തപ്പമായി തീരാനായിട്ട് പറയാം. അത്രയേ ഉള്ളൂ. അതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള യേശുക്രിസ്തുവിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാവും. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും യേശുക്രിസ്തു ജീവിച്ച ലിവിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നും ദൈവം മനുഷ്യന് ജീവിക്കാൻ കൊടുത്ത സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്താണെന്നും ആ ഒറ്റ മറുപടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറയാണ് പിശാച് എന്താണ് ചോദിച്ചത്? പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് തപ്പമായി തരാനായിട്ട് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ മറുപടി മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതാണ്. യേശുക്രിസ്തു പിശാചിനോട് പറയുകയാണ്, ദൈവപുത്രൻ എന്ന നിലയിൽ ദൈവിക അധികാരങ്ങൾ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് ഞാൻ വന്ന എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ജീവിക്കേണ്ടതിന് ദൈവം ഉൽപ്പത്തിയിൽ മനുഷ്യൻ കൊടുത്ത ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്താണെന്നറിയാമോ? നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭൂമിയിലെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. യേശുക്രിസ്തു പറയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം. ദൈവം പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന്റെ ഇഷ്ടം അതാണ് തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും പിടിച്ചു താഴ്ത്തിയതല്ല, ഇതൊരു യാന്ത്രികമായിട്ടുള്ള അനുസരണമായിരുന്നില്ല. ദൈവത്തിന് സ്നേഹത്തിൽ കീഴടങ്ങി ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ദൈവത്തെ അനുസരിക്കുന്ന ജീവിതമായിരുന്നു. തന്നെത്താൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെത്താൻ താഴ്ത്തിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു മരിക്കുന്നതിനെപ്പറ്റി എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയാണ് നിത്യാത്മാവിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ച ഈ ഭൂമിയിലേക്ക് വന്നു, തന്നെത്താൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും കീഴടക്കി കൊടുത്തു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായി നടത്തപ്പെട്ടവനായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി ദൈവത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കിനാലും ജീവിച്ചു. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ട് അവൻ മരുഭൂമിയിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവൻ നയിക്കപ്പെട്ടിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തിനെ പറ്റി പറയുമ്പോൾ അവൻ തന്നെത്താൻ നിഷ്കളങ്കയാഗമായി തന്നെ അർപ്പിച്ചു. ഗലാത്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഗലാത്യലേഖനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയായിരിക്കാണ് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനെ. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വായിൽ നിന്ന് കേൾക്കുക, ദൈവത്തെ അനുസരിക്കുക, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാതെ പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് നോക്കിയിട്ട് അത് പാപമാണോ പുണ്യമാണോ നോക്കി അല്ല ജീവിച്ച് യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തു ജീവിച്ചത് ദൈവത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് തുടർച്ചയായി യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെട്ടു. അന്നേരം യേശുക്രിസ്തുവിനൊരു ഫ്രീ വിൽ ഉണ്ടായിരുന്നു, അത് തന്നെത്താൻ കണ്ടിന്യൂസ് ആയി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചു. പിശാചിന്റെ പരീക്ഷ എല്ലായ്പ്പോഴും ആ ദൈവ ഇഷ്ടം ചെയ്യുന്ന ആ ഡിപ്പെൻഡന്റ് ലൈഫിൽ നിന്നും സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പിശാചാചാര്യൻ പറഞ്ഞത്, നീ ദൈവപുത്രനാണല്ലോ, നിനക്ക് സ്വന്തമായിട്ട് അധികാരമുണ്ടല്ലോ, നീ ദൈവത്തിന്റെ പിതാവിനെ ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഈ കല്ലിന്റെ തപ്പമായി തീരാനായിട്ട് പറഞ്ഞു. പിശാചിന്റെ അവസാനത്തെ പരീക്ഷ എന്തായിരുന്നു? മത്തായി സുവിശേഷം അതിന് 27-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. നീ ഈ രണ്ട് പരീക്ഷകളുടെയും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ളതും അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. മത്തായി 27-ാം 40. എന്താണ് ആദ്യത്തെ പരീക്ഷ? എന്തായിരുന്നു ആദ്യത്തെ പരീക്ഷ? നീ ദൈവപുത്രനെങ്കിൽ കല്ലെടുത്ത് അപ്പമായി തീരാനായിട്ട് ആണ് പറഞ്ഞതെങ്കിൽ അവസാനത്തെ പരീക്ഷ എന്താണെന്ന് പറയാം? ഇതും പിശാചി തന്നെയാണ്, പിശാചി തന്നെയാണ് പരീക്ഷിക്കുന്നത്. പിശാചി പരീക്ഷിക്കുകയാണ് നീ ദൈവപുത്രനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാൻ. ഇത് രണ്ടും യേശു ക്രിസ്തുവിന് ചെയ്യാമായിരുന്നു. ദൈവപുത്രൻ എന്നുള്ള അധികാരത്തിൽ തന്നെ കല്ലെടുത്ത് അപ്പവും ആവാൻ പറയാൻ കഴിയുമായിരുന്നു, ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാനും പറയുമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതോടുകൂടി ദൈവം മനുഷ്യന് നിയമിച്ചിരുന്ന ആ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടും. യേശു ക്രിസ്തു തന്നെത്താൻ ദൈവത്തിന് കീഴടങ്ങി പരിപൂർണമായിട്ടും ജീവിച്ചു. പിശാചി കണ്ടിന്യൂസ് ആയി പരീക്ഷിച്ചു, ഗെത്സെമനയിൽ പരീക്ഷിച്ചു, തുടർച്ചയായി പരീക്ഷിച്ചത് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടത്. അതിന്റെ അവസാനം അവൻ തന്നെത്താൻ നിഷ്കളങ്കയാഗമായി ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ചു. ആ അർപ്പിച്ചതിൽ കൂടി സ്പിരിച്വൽ ബ്ലെസ്സിംഗിന്റെ ചാനൽ തുറക്കുകയാണ്. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ പരീക്ഷകൾ എന്താണ്? യേശുക്രിസ്തു നിഷ്കളങ്കയാഗമായി നിഷ്കളങ്കനായിട്ടൊരു കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിൽ വന്നെങ്കിൽ നിഷ്കളങ്കയാഗമായി അർപ്പിക്കുന്നതുവരെ തന്നെത്താൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നിഷ്കളങ്കനായി സൂക്ഷിച്ചു എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ആ പ്യൂരിറ്റി കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് യേശുക്രിസ്തു സൂക്ഷിച്ചു. എന്നാൽ ക്രൂശിൽ അവൻ പാപമായി തീർന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ക്രൂശിൽ നടന്നത്. കൊരിന്തലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പാപം അറിയാത്തവനെ. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ 2-3 വാക്യങ്ങളുണ്ട്. 1, അവനിൽ പാപമില്ല എന്ന് 1 യോഹന്നാൻ 3:5 പറയുന്നു. പത്രോസ് പറയുകയാണ് അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയാണ്.
കൊരിന്തലേഖനത്തിൽ പറയുകയാണ് അവൻ പാപം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് മൂന്നും ഇല്ലാത്ത യേശുക്രിസ്തു പാപം ആയിത്തീരുന്നു എന്ന് കൊരിന്തലേഖനം പറഞ്ഞു. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിലുള്ള ഈ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് യേശുക്രിസ്തുവിൽ ഒതുങ്ങി നിൽക്കാതെ മനുഷ്യവർഗത്തിലേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ആ ക്രൂശിൽ കൂടി കർത്താവ് ആ പുതിയ വഴി തുറക്കുക. ആ ക്രൂശിൽ കൂടി യേശുക്രിസ്തു പാപം ആയിത്തീർന്നപ്പോൾ യേശുക്രിസ്തുവിലുള്ള സ്പിരിച്വൽ ബ്ലെസ്സിംഗ് മനുഷ്യനിലേക്ക് പകരപ്പെടുക. അതായിരുന്നു വാഗ്ദത്തം. അതാണ് ദൈവം പഴയ ഉടമ്പടി പഴയ നിയമത്തിൽ മുമ്പോട്ട് പ്രോമിസ് ചെയ്ത കാര്യം. അതാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തത്. എന്താണ് റിയൽ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്? എന്താണ് യഥാർത്ഥത്തിലുള്ള റിയൽ ബ്ലെസ്സിംഗ് എന്നുള്ളതെങ്കിൽ യേശുക്രിസ്തുവിനെ നോക്കിയാൽ മതി. യേശുക്രിസ്തുവിനെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ബ്ലെസ്സിംഗ് എന്നുള്ളത്. എന്താണ് ബ്ലെസ്സിംഗ് അല്ലാത്തതെന്നും യേശുക്രിസ്തുവിനെ നോക്കിയാൽ മനസ്സിലാവും. യേശുക്രിസ്തുവിന് വലിയ വീടോ കാറോ ബിസിനസ്സോ അങ്ങനത്തെ പണമോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉണ്ടാകുന്നു പാപമാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതൊന്നും ഇല്ലാഞ്ഞിട്ടും യേശുക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏറ്റവും സ്പിരിച്വൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ. കാരണം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്റെ പിതാവിനെ എല്ലായ്പ്പോഴും എന്റെ വലത്തുഭാഗത്ത് കണ്ടിരിക്കുന്നു, എന്റെ ഹൃദയം സന്തോഷിച്ച് അവന്റെ സന്നിധിയിൽ ഞാൻ നിരന്തരം ആനന്ദിക്കുന്നു. ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ് യഥാർത്ഥത്തിൽ ക്രൂശിൽ കൂടി മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞ് 17-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന് ദൈവം കൊടുത്ത എല്ലാ ആത്മീയ നന്മകളും എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും അത് മനുഷ്യവർഗത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ആഗ്രഹം, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ കാണാം. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തു ആയ 17-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് എന്തൊക്കെ ദൈവം കൊടുത്തുവെന്നും അതെങ്ങനെ മനുഷ്യവർഗത്തിന് കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കാണാം. അതിനുവേണ്ടിയിട്ടാണ് ഇതിനൊരു ക്രൂശ് ഇതിന്റെ ഇടയ്ക്ക് വേണ്ടി വന്നത്. ആ ക്രൂശിൽ യേശുക്രിസ്തു പാപമായി തീർന്നതോടുകൂടി ഒരു സ്പിരിച്വൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ക്രൂശിൽ യേശു പാപമായി തീർന്നു, യേശുക്രിസ്തുവിന്റെ നീതി അതിന് പകരമായി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നു. അങ്ങനെ അവൻ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു. ആ പുതിയ ഉടമ്പടിയിൽ പ്രവേശിച്ചവർക്ക് ദൈവത്തിന്റെ ആത്മീയ നന്മകൾ എല്ലാം ഉവ് എന്ന് ദൈവം സൈൻ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും കഴിയുന്നതേ നമ്മളെ സാധിക്കും.